Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ, ഇന്നത്തെ മലയാള പ്രക്ഷേപണത്തിൽ ചിന്താമലരുകൾ എന്ന പരിപാടി ശ്രവിക്കാം. യോഹന്നാൻ സുവിശേഷകൻ എഴുതുന്നു, ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. ഉയർപ്പ് തിരുനാളിന്റെ ആനന്ദവും സമാധാനവും അനുഭവവേദ്യമാകുന്ന വലിയ ദൈവീക കരുണയെ അനുസ്മരിക്കുന്ന ഈ നാളുകളിൽ ദൈവീക കരുണയുടെ തിരുനാൾ നാം ആഘോഷിക്കുന്നത് ഈ ഞായറാഴ്ചയാണ്. ഉയർപ്പ് ഞായറിന്റെ എട്ടാം ദിനത്തിൽ ഭാരത അപ്പസ്തോലനായ വിശുദ്ധ തോമസ് ലീഹായെയും നാം അനുസ്മരിക്കുന്നു. കർത്താവിന്റെ വലിയ കരുണയുടെ അപ്പസ്തോലനായി വലിയ വിശ്വാസത്തോടെ ഭാരതമുൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ സുവിശേഷം എത്തിച്ച വിശുദ്ധനെ നമുക്കായി അയച്ചതും ദൈവത്തിന്റെ വലിയ കരുണയാണ്. സൃഷ്ടിക്കപ്പെടാനും പരിപാലിക്കപ്പെടാനും പാപികളായിരുന്നിട്ടും രക്ഷിക്കപ്പെടാനും നമ്മെ യോഗ്യരാക്കിയ ദൈവത്തിന്റെ കരുണയെ നമുക്ക് വാഴ്ത്താം. കേരളത്തിലെ മുസിരീസ് എന്ന പ്രാചീന തുറമുഖ നഗരം ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നുവെന്നും റോമക്കാരുമായും ഇസ്രായേൽ, ഈജിപ്ത്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളുമായും കേരളത്തിലെ നാട്ടുരാജാക്കന്മാർ വ്യാപാരത്തിലേർപ്പെട്ടിരുന്നു എന്നും ചരിത്രം സാക്ഷിക്കുന്നു. ചിതറിക്കപ്പെട്ട യഹൂദരുടെ സാന്നിധ്യവും കേരളത്തിലുണ്ടായിരുന്നു. ഈ യഹൂദ സാന്നിധ്യം തോമസ് ലീഹായുടെ കേരളത്തിലേക്കുള്ള വരവിന് കാരണമായി എന്നും നാം മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ യേശു കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ചു മരിച്ച് മൂന്നാം നാൾ ഉയർത്തുവെന്ന വിശ്വാസം ജീവിതം കൊണ്ട് ഏറ്റുവാങ്ങിയ അപ്പസ്തോലനെ ഭാരതത്തിലേക്ക് അയച്ച ദൈവകാരുണ്യത്തെക്കുറിച്ച് ഈ ഉയർപ്പ് തിരുനാളിന്റെ എട്ടാമിടത്തിൽ നമുക്ക് ധ്യാനിക്കാം. ക്രിസ്തുഅബ്ദത്തിൽ തന്നെ ഭാരതത്തിന് വിശ്വാസം സ്വീകരിക്കാൻ കഴിഞ്ഞുവെന്ന വലിയ ദൈവാനുഗ്രഹം നമുക്ക് ഏറെ നന്ദിയോടെ ഓർക്കാം. ഈ ധ്യാന അനുസ്മരണത്തിന് ഇന്ന് നമ്മെ സഹായിക്കുന്നത് റെവറൻഡ് ഫാദർ മനു മാത്യു കൊച്ചുമലയിലാണ്. അപ്പസ്തോലനായ തോമസ് ലീഹായുടെ നാമത്തിലുള്ള മിഷണറി സൊസൈറ്റിയിലെ അംഗമായ അച്ഛൻ റോമിലെ അൽഫോൻസിയാനം യൂണിവേഴ്സിറ്റിയിൽ മോറൽ തിയോളജിയിൽ ഉപരിപഠനം നടത്തുന്നു. എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തിയ തോമസ് ലീഹായുടെ വിശ്വാസ ധീരതയും മിഷണറി ചൈതന്യവും പൂർവാധികം തീക്ഷ്ണതയോടെ ഏറ്റുവാങ്ങാൻ ഫലമുളവാക്കുന്നതാകാൻ സ്ലീഹായുടെ ക്രിസ്തു ദർശനത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മനു അച്ഛൻ നൽകുന്ന ഈ പ്രഭാഷണം നമ്മെ സഹായിക്കട്ടെ.
ഏവർക്കും പുതുഞായർ ആശംസകൾ. ഒരിക്കൽ വായിച്ചു കേട്ടത് ഓർക്കുന്നു. ഒരു അജ്ഞേയവാദിയായ തോമസ് എന്ന ബ്രിട്ടീഷുകാരൻ താൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായി ഹോട്ടൽ സെക്യൂരിറ്റി വഴി ഒരു കുതിരവണ്ടി ബുക്ക് ചെയ്തു. വാച്ച്മാൻ കുതിരക്കാരനോട് തനിക്ക് പോകുവാനുള്ള സ്ഥലമേതെന്ന് പറഞ്ഞു കാണും എന്ന് കരുതിയ തോമസ് കുതിരവണ്ടിയിൽ കയറുമ്പോൾ നൽകിയ സൂചന ഒന്നു മാത്രമാണ്: പ്ലീസ് ഡ്രൈവ് ഫാസ്റ്റ്. കുറച്ച് സമയത്തിന് ശേഷം തെറ്റായ ദിശയിലാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയ തോമസ് വണ്ടിക്കാരനോട് ചോദിച്ചു, ഡു യു നോ വേർ യു ആർ ഗോയിങ്? തിരിഞ്ഞുപോലും നോക്കാതെ അയാൾ മറുപടി പറഞ്ഞു, നോ സർ, ബട്ട് ഐ ആം ഡ്രൈവിംഗ് വെരി ഫാസ്റ്റ്. നമ്മൾ തെറ്റായ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ വേഗം പോകുന്നത് വലിയ ഗുണം ചെയ്യുന്നില്ല. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു വലിയ അപകടം ഇതാണ്. നാം വേഗത്തിൽ സഞ്ചരിക്കുന്നു, അങ്ങനെയാകാൻ ഇഷ്ടപ്പെടുന്നു. പലപ്പോഴും എങ്ങോട്ടെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെയാണ് ആ സഞ്ചാരമെന്ന് മാത്രം. അതിനാൽ തിരിച്ചറിയുമ്പോഴേക്കും എങ്ങോട്ടെന്നില്ലാതെ വളരെ ദൂരം നാം പിന്നിട്ട് കഴിഞ്ഞിരിക്കും. എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ വഴിയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നത് യാത്രയ്ക്ക് മുമ്പ് നാം തിരിച്ചറിയുക തന്നെ വേണം. അത് നന്മയുടെയും സത്യത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും വഴികളാണ്. ഈ വഴികളുടെ തുടക്കവും ഒടുക്കവും ക്രിസ്തുവാകണം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് വിളിച്ച് തന്റെ ദൃഢമായ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുകയും തന്റെ വഴികളിലുടനീളം ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്ത മാർത്തോമാ സ്ലിഹായുടെ ക്രിസ്തു ദർശനമാണ് ഈ പുതു ഞായറാഴ്ചയിൽ നാം അനുസ്മരിക്കുന്നത്. ഗലീലയിലെ മീൻപിടുത്തക്കാരിൽ നിന്ന് അപ്പസ്തലന്മാരുടെ ഗണത്തിലേക്ക് വിളിക്കപ്പെട്ട ധീരപുരുഷനായ ദിദിമോസ് എന്ന തോമസ് കേരളത്തിലെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാലിയങ്കര എന്ന പ്രദേശത്ത് AD 52 എത്തിച്ചേരുന്നത്. വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ച പള്ളികളും പ്രാർത്ഥിച്ച മലകളും സമ്പൂജ്യമായി ഇന്നും കരുതപ്പെടുന്നു. തോമസ് ലിഹ താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുന്തത്താലുള്ള കുത്തേറ്റ് AD 72 July 3 മരണം വരിച്ചപ്പോൾ നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന അദ്ദേഹത്തിന്റെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്നും അവിടുത്തോടുള്ള അഗാധ സ്നേഹത്തിൽ നിന്നും ഉറവെടുത്ത ധീരമായ വാക്കുകളും ലക്ഷ്യബോധവും മൈലാപ്പൂരിലെ ചിന്നമലയിൽ പ്രാവർത്തികമാകുകയായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ വാക്കുകളിൽ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ് യേശുവെന്ന് നാം വിശ്വസിക്കേണ്ടതിനും അങ്ങനെ വിശ്വസിക്കുന്നത് വഴി അവിടുത്തെ നാമത്തിൽ നമുക്ക് ജീവനുണ്ടാകുന്നതിനും വേണ്ടിയാണ് തന്റെ സുവിശേഷം രചിക്കപ്പെട്ടത്. ധൈര്യശാലിയായ സ്വന്തം നിലപാടുകളുള്ള തോമ എന്ന ശിഷ്യന്റെ ക്രിസ്തുദർശനം സുവിശേഷകൻ നമുക്കായി പങ്കുവയ്ക്കുന്നതും ഇതേ കാരണത്താൽ തന്നെയെന്ന് സുവിശേഷ രചനയുടെ കാലഘട്ടം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മതമർദ്ദകനായിരുന്ന റോമൻ ചക്രവർത്തി ഡൊമീഷ്യൻ ഡൊമിനൂസ് എറ്റ് ദേവൂസ് നോസ്തർ എന്ന പദവിയിൽ തന്നെ തന്നെ പ്രതിഷ്ഠിച്ച കാലഘട്ടത്തിൽ, അതായത് രാജാരാധന കാർക്കശ്യത്തോടെ അദ്ദേഹം ആവശ്യപ്പെട്ട കാലഘട്ടത്തിൽ, ഈ അപ്പസ്തലിക വിശ്വാസം യോഹന്നാൻ സധൈര്യം രേഖപ്പെടുത്തിയെങ്കിൽ ഉദ്ധിതനെ തൊട്ടറിഞ്ഞവന്റെ അവിടുത്തെ കയ്യൊപ്പ് വാങ്ങിയവന്റെ പച്ചയായ ക്രിസ്താനുഭവം വരും തലമുറയ്ക്ക് ഒരിക്കലും നഷ്ടമാകരുത് എന്നതുകൊണ്ടുതന്നെ അവിടുത്തെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരൽ ഇടുകയും അവിടുത്തെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന ശാഠ്യം പോലും ഇനി എങ്ങനെ, എങ്ങോട്ട്, എന്തിനുവേണ്ടി എന്നതിന്റെ വ്യക്തമായ നിലപാടുകൾ എടുക്കുന്നതിന് മുമ്പുള്ള കയ്യൊപ്പ് തേടിയാവണം എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഇനി അങ്ങോട്ട് ദൈവജനത്തോട് മരിച്ചവൻ തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത് എന്ന് പറയുവാൻ, ഇനിമേൽ അവിശ്വാസിയാകേണ്ട, വിശ്വാസിയായാൽ മതി എന്നറിയിക്കുവാൻ, നഗ്നനേത്രങ്ങൾ കൊണ്ട് മാത്രമല്ല മറിച്ച് നിന്റെ ഹൃദയം കൊണ്ടും ഉദ്ധിതനെ തിരിച്ചറിയാനും അനുഭവിക്കുവാനും കഴിയും എന്ന് പഠിപ്പിക്കുവാൻ, അതിലുപരി അവനെ കർത്താവും ദൈവവുമായി മനസ്സുകൊണ്ട് ഏറ്റുപറയാൻ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന ഗുരുമൊഴികൾക്ക് തോമസ് ലിഹായുടെ ജീവിതത്തിൽ ഇവിടെ ഒരു ലക്ഷ്യമുണ്ടാകുന്നു, അർത്ഥമുണ്ടാകുന്നു. ഇനി എന്നാണ് എന്റെ ജീവിതത്തിനും ഞാൻ അർത്ഥം കണ്ടെത്തുക? ഇനി എന്നാണ് ഞാനും ദൗത്യം തിരിച്ചറിയുക? വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന ക്രിസ്തുവിന്റെ സ്വയം വെളിപ്പെടുത്തൽ തോമസ് ലിഹായിലൂടെ നമുക്ക് നൽകുന്നത് നേരും നേർവഴിയും കരുത്തുമാണ്. ഇന്ന് ദൈവസാന്നിധ്യം പോലും നിരാകരിക്കുന്ന ഈ ലോക സാഹചര്യത്തിൽ ഇടയന്മാരും ആടുകളും ഒരേപോലെ ചിതറിപ്പോകുമ്പോൾ മതമർദ്ദനവും അസഹിഷ്ണുതയും പ്രത്യക്ഷമായും പരോക്ഷമായും കുടികൊണ്ടു വാഴുമ്പോൾ ക്രിസ്തുവിന്റെ കാൽപാദങ്ങളെ മാത്രമേ നീ പിഞ്ചല്ലാവൂ എന്ന ഓർമ്മപ്പെടുത്തലാവട്ടെ നമുക്ക് തോമസ് ലിഹായുടെ ജീവിതം. നയിക്കാൻ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ കയ്യൊപ്പ് വാങ്ങിയിട്ട് വേണം അപ്പസ്തല പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുവാനെന്ന് തോമസ് ലിഹ നമ്മെ പഠിപ്പിക്കുന്നു. എന്ത് ആധികാരികതയാണ് എനിക്കുള്ളത്? യോഹന്നാൻ സ്ലിഹ പറഞ്ഞുവെക്കുന്നു, ആദി മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. കേവലം കേട്ടറിവുകൾക്കപ്പുറം ജീവിക്കുന്ന ദൈവത്തെ തൊട്ടറിയാൻ ആഗ്രഹിച്ച തോമസ് ലിഹായ്ക്കുള്ള ഉത്തരമാണ് ഈ അപ്പസ്തോലിക ദർശനം. ക്രിസ്തുവിനെ തൊട്ടറിഞ്ഞതിന്റെ ആ തീക്ഷ്ണതയാണ് ലോകത്തിന്റെ അതിർത്തികൾ വരെ അവനെ പ്രഘോഷിക്കുവാൻ തോമസ് ലിഹായെ ധൈര്യപ്പെടുത്തിയത്. വിശ്വാസ തീക്ഷ്ണതയുടെ തീനാളങ്ങൾ താൻ എത്തിച്ചേർന്നിടത്തൊക്കെ സ്ലിഹ പടർത്തുകയും ചെയ്തു. ഓരോ മാർത്തോമ ക്രിസ്ത്യാനിയും വിചിന്തനം നടത്തുക തന്നെ വേണം. തീയിൽ തൊട്ടാൽ പൊള്ളുമെന്ന് അനുഭവം പഠിപ്പിച്ചതും പാഠപുസ്തകം പഠിപ്പിച്ചതും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നത് സത്യമായിരിക്കുന്നതുപോലെ ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള കേട്ടറിവിൽ നിന്നും അവിടുത്തെ അനുഭവിച്ചതിന്റെ തീക്ഷ്ണത വ്യതിരക്തമാണെന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണം. അല്ലാത്ത പക്ഷം ആഗോളവൽക്കരണത്തിന്റെയും സാങ്കേതിക വികസനത്തിന്റെയും നടുവിൽ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് എങ്ങോട്ടോ അതിവേഗം സഞ്ചരിക്കുന്ന അയക്കപ്പെട്ടവരും അണികളും മാത്രമായി പോകുന്നു നമ്മൾ. കേട്ടറിയുന്നവൻ ഒരു പടി കൂടി മുന്നിലേക്ക് നടന്ന് തൊട്ടറിയുക ആവശ്യമാണ്. കേട്ടുവിശ്വസിക്കുന്നതും തൊട്ടുവിശ്വസിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കണ്ടുവിശ്വസിക്കുന്നതിനേക്കാൾ തൊട്ടുവിശ്വസിച്ചത് കുറെ കൂടി ആഴമേറിയതാണ്, ഹൃദയസ്പർശകമാണ്. അതൊരു കാഴ്ചയിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഒരു ഉൾക്കാഴ്ചയാണത്. കാഴ്ചയുള്ളവന് പുറമെയുള്ളതെന്തും കാണാൻ കഴിയും. എന്നാൽ ഉൾക്കാഴ്ച കിട്ടിയവന് മറ്റുള്ളവരെ ഏറെ മനസ്സിലാക്കാൻ കഴിയുന്നു. സമൂഹത്തിലായാലും സഭയിലായാലും കുടുംബത്തിലായാലും ഇത് യാഥാർത്ഥ്യമാണ്. മറ്റുള്ളവരുടെ വേദനകളെ ബുദ്ധിമുട്ടുകളെ കാണാൻ മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ട് സാന്നിധ്യം കൊണ്ട് അവരുടെ ജീവിതത്തെ തൊടാനും നമുക്ക് കഴിയണം. കുടുംബബന്ധങ്ങളിൽ, സഹോദര ബന്ധങ്ങളിൽ, സാമൂഹിക ബന്ധങ്ങളിൽ നാം ഓരോരുത്തരും ഓരോ ഓർമ്മയായിത്തീരണം. കൂടെയുണ്ടായിരുന്നു, കൂടെയുണ്ട്, ഇനിയും കൂടെയുണ്ടാകും എന്ന ഓർമ്മപ്പെടുത്തലായിത്തീരാൻ കഴിയുന്നത് ഉൾക്കാഴ്ചയുടെ ജീവിതം നയിക്കുന്നവർക്കാണ്. നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന തോമാസ് ലേഹായുടെ വാക്കുകൾ കൂടെയുണ്ടാകും എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഈ ഭൂഗോളത്തിൻ്റെ മുഖത്ത് ജീവിതം കൊണ്ട് കയ്യൊപ്പ് പകർത്താൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. കർത്താവിൻ്റെ നെഞ്ചിൽ കൈവച്ച് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് വിളിക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ് തോമാസ് ലേഹ. സ്വന്തം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആത്മാർത്ഥ സ്നേഹത്തോടെ നമുക്കും എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നവിടുത്തെ വിളിച്ചപേക്ഷിക്കാനാകുമോ? ക്രിസ്തു മാത്രമാണ് എന്റെ കർത്താവും എന്റെ ദൈവവുമെന്ന് ചങ്കൂറ്റത്തോടെ പ്രഘോഷിക്കാനാകുമോ? പ്രഘോഷിക്കുക മാത്രമല്ല, പ്രവൃത്തിയിൽ പ്രകടമാക്കാനും നമുക്ക് കഴിയണം. ഒരു പരിധിവരെ വാണിജ്യവൽക്കരിക്കപ്പെടുന്ന നമ്മുടെ സുവിശേഷ പ്രഘോഷണങ്ങളിൽ എവിടെയാണ് ദൈവത്തിൻ്റെ കയ്യൊപ്പ് കാണുക? വെറും ആർഭാടം മാത്രമായി മാറുന്ന ക്രിസ്തീയ ആധ്യാത്മികതയുടെ മുഖം മൂടിയണിഞ്ഞ ആഘോഷങ്ങളിലേക്കും അർത്ഥമില്ലാത്ത ആചാരങ്ങളിലേക്കും ആത്മാവില്ലാത്ത ആരാധനകളിലേക്കും വഴുതി വീഴുന്നില്ലേ നമ്മുടെ വിശ്വാസം? കെട്ടിപ്പൊക്കാനും കൊട്ടിഘോഷിക്കാനുമുള്ള നെട്ടോട്ടത്തിൽ ദൈവത്തെ നാം മനഃപൂർവ്വം മാറ്റി നിർത്തുകയോ മറയാക്കുകയോ ചെയ്യുന്നില്ലേ? എങ്ങനെ ഇത്തരം വിശ്വാസത്തെ ദൈവത്തിന് പിന്താങ്ങാനാകും? ബത്തേരി ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് ഒരിക്കൽ പറഞ്ഞു വച്ചതുപോലെ, ഉയർപ്പിൻ്റെ സന്തോഷം ജാതിയുടെയും മതത്തിൻ്റെയും അതിർത്തി വരമ്പുകൾ ഭേദിച്ച് സാധാരണക്കാരിലേക്ക് കരുണയും അനുകമ്പയുമായി ഒഴുകുക തന്നെ വേണം. വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഇടകലർന്ന് താമസിക്കുന്ന നമ്മുടെ കേരളത്തിലെ ഒരു നാട്ടിൻപുറത്ത് 94 വയസ്സുള്ള എന്റെ വല്യമ്മച്ചി ഇന്നും തന്നെ സമീപിക്കുന്നവരോടെല്ലാം ജാതിമതഭേദമന്യേ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും പരസ്നേഹത്തെക്കുറിച്ചും മുഖത്ത് വിടർന്ന ഒരു പുഞ്ചിരിയുമായി സ്വർഗം കിട്ടിയ അനുഭൂതിയോടെ പങ്കുവയ്ക്കുന്നത് എന്നെ ഒട്ടും അതിശയിപ്പിക്കുന്നില്ല. അവനെ തൊട്ടറിഞ്ഞവർക്ക് ജീവിതം എന്നും ദൈവപദ്ധതിയും ദൈവേഷ്ടവുമാണെന്ന് പരാതികളില്ലാതെ പറയുന്നു ഈ അമ്മ. ഈശോയെ ജീവിതത്തിൽ തൊട്ടറിഞ്ഞ പ്രിയ വല്യമ്മച്ചി, അങ്ങയുടെ സാമീപ്യം ഞങ്ങൾ കൊതിക്കുന്നു. ഇനി എന്നാണ് എനിക്ക് ഈ വഴിത്തിരിവുണ്ടാകുക? തോമാസ് ലിഹായെപ്പോലെ എന്നാണ് ഞാനും ഉയർപ്പിൻ്റെ സന്തോഷവും പ്രത്യാശയും എന്റെ ജീവിതത്തിലൂടെ പങ്കുവയ്ക്കുക? ഭാരത അപ്പസ്തലനും നമ്മുടെ പിതാവുമായ മാർ തോമാസ് ലിഹായിലൂടെ സത്യവിശ്വാസം സ്വീകരിക്കാൻ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഭാഗ്യം ലഭിച്ചവർ സ്ലീഹ സ്വന്തം രക്തം നൽകി പങ്കുവച്ച വിശ്വാസത്തോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കണം. ക്രിസ്തുവിന്റെ തിരുമുറിവുകളിൽ കൈവച്ച് നേടിയെടുത്ത വിശ്വാസം അദ്ദേഹത്തിന് വീറോടെ അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് മുതൽക്കൂട്ടായി. സഭാനിയമങ്ങളോ ജീവിതാന്തസ്സോ ധരിച്ചിരിക്കുന്ന വസ്ത്രമോ മാത്രമാകരുത് സുവിശേഷ പ്രഘോഷണത്തിന്റെ കാരണങ്ങൾ. അത് നീ തൊട്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തു തന്നെയായിരിക്കണം, അവനോട് ചേർന്ന് നിൽക്കുന്ന നിന്റെ വിശ്വാസമാകണം. ശ്രോതാക്കൾക്കേവർക്കും പുതുഞ്ഞായറിന്റെ പ്രാർത്ഥനാശംസകൾ.
തോമസ് ലീഹായിലൂടെ ഭാരതസഭയ്ക്ക് ലഭിച്ച വിശ്വാസം ഇന്നോളം കാത്തുസൂക്ഷിക്കാനും തുടർന്നു വന്ന മിഷണറിമാരിലൂടെ വളർത്താനും കഴിഞ്ഞ ദൈവിക കരുണയെ നമുക്ക് ഓർക്കാം. പ്രതികൂല സാഹചര്യങ്ങളിലും തീക്ഷ്ണതയുള്ള മിഷണറിയായി ഇവിടെ എത്തിയ അപ്പസ്തോലനെ അവനോടൊപ്പം പോയി മരിക്കാമെന്ന വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിച്ച മിശിഹായോട് തന്നെയും ചേർത്തുവെച്ച് രക്തസാക്ഷിത്വം വരിച്ച തോമസ് ലീഹായെ കൃതജ്ഞതയോടെ അനുസ്മരിക്കുന്നതിന് ഈ ഗാനം നമ്മെ സഹായിക്കട്ടെ. ഗാനരചന മാത്യു തെക്കേക്കുന്നിൽ, ആലാപനം ജോൺ തോമസ്. ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത് റവറൻഡ് ഫാദർ മനു മാത്യു കൊച്ചുമലയിൽ MST ഭാരതാപസ്തോലനായ തോമസ് ലീഹായുടെ ക്രിസ്തു ദർശനം എന്ന വിഷയത്തെ ആസ്പദമാക്കി നൽകിയ പ്രഭാഷണം. ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്ക് ഏവർക്കും നന്ദി. നമസ്കാരം.